മഹർഷിയുടെ നർമോക്തികൾ. ലേഖകൻ തുളസീതീർത്ഥൻ. വാലുപോയ വാനരനാണ് നരനെന്ന് പരിണാമവാദം സിദ്ധാന്തിക്കുന്നു. ശരിയായിരിക്കാം. കാരണം വിവേകം നഷ്ടപ്പെടുന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കുരങ്ങിൻ്റെ ചാബല്യത്തെ കൂടെ നാണിപ്പിക്കുന്നവയാണെന്ന് സർവസമ്മതമാണല്ലോ. മറിച്ച് ബ്രഹ്മാവ ലോകദശനയോടുകൂടിയ മനുഷ്യന്, വിവേകിയും വിചാരശീലനുമായ നരന് നാരായണനായി തീരാനും കഴിവുണ്ടെന്നാണ് അഭിജ്ഞ മതം. അത്യപൂർവമായ ആ സിദ്ധിവിശേഷത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് വെങ്കിട്ടരമണൻ എന്ന സാധാരണക്കാരൻ ശ്രീ രമണ മഹർഷിയായി തീർന്ന ചരിത്ര സംഭവം. മരിക്കുന്നത് ആരാണ് എന്നറിയാനുള്ള ആഗ്രഹമാണല്ലോ താൻ ജനന മരണങ്ങളില്ലാത്ത ആത്മാവാണെന്ന് ബോധമുദിക്കാൻ ഇടയാക്കിയത്. മഹർഷിയുടെ ആദ്യാനുഭവം ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതിവർത്തതേ എന്ന ഗീതാവാക്യം സാർത്ഥകമാക്കുന്നതായിരുന്നു. പിന്നീട് അരുണാചല എന്ന വാക്ക് കേട്ടതോടെ മുൻപ് തനിക്കുണ്ടായ അന്ധപ്രബോധം വളരാനും ഉറയ്ക്കാനും ഇടയായി. ഏറെ താമസിയാതെ ത്യക്വാഗ്രഹേ രതിമധോഗതി ഹേതുഭൂതാം ആത്മേച്ഛയ അദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണല്ലോ ഉണ്ടായത്. ഭൂമിയിലേക്ക് അതിവേഗം പതിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ സർവനാശത്തെ ഭയന്ന് സുരക്ഷിതമായ തൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് ആകാശത്തിൻ്റെ അത്യുന്നത പദവിയിലേക്ക് പറന്നുയരുന്ന വേദപ്രസിദ്ധമായ ഹോമപക്ഷി കുഞ്ഞിൻ്റെ കഥയെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. സ്കന്ദഗുഹയിലും പാതാളഗുഹയിലും മറ്റും അനുഷ്ഠിച്ച തീവ്രവും ദീർഘവുമായ തപസ് വെങ്കിട്ടരമണനെ ഭഗവാൻ രമണ മഹർഷിയാക്കി. സ്വാതി നക്ഷത്രത്തിൽ പെയ്യുന്ന മഴയിലെ ഒരു തുള്ളിവെള്ളം സ്വീകരിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഏറെക്കാലം കഴിയുന്ന മുത്തുച്ചിപ്പി അമൂല്യമായ പവിഴമായി സ്വയം രൂപാന്തരപ്പെടുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൽ കാണപ്പെട്ട മാറ്റം. അല്പജ്ഞനായ മർത്യൻ സർവജ്ഞനും അമൃതസ്വരൂപനുമായ ഈശ്വരനായിത്തീരുന്ന അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അത്. ഭഗവാൻ രമണ മഹർഷിയെ ആത്മന്യേ വാത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞനായും സർവസങ്കല്പ സന്യാസി യോഗാരൂഢനായും ഉദാസീന വദാസീന സർവാരംഭ പരിത്യാഗി ഗുണാതീതനായും കാണാവുന്നതാണ്. കൂടാതെ അദ്ദേഹത്തെ മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മ തത്വ സ്വരൂപനായ ശ്രീ ദക്ഷിണാമൂർത്തിയായും ലീനധീരപി ജാഗർത്തി ജാഗ്രധർമ്മ വിവർജിതനായ ജീവൻ മുക്തനായും മറ്റും വിശേഷിപ്പിക്കാവുന്നതാണ്. അദ്ദേഹം പലവിധ കർമ്മങ്ങളിൽ ഉണ്ണുക, ഉറങ്ങുക, ഇരിക്കുക, നടക്കുക, സംസാരിക്കുക തുടങ്ങിയവ ഇൽ ഏർപ്പെടുന്നതായി കാണപ്പെടുമ്പോഴും മഹർഷിയുടെ സ്ഥായിയായ ഭാവം സഹജാവസ്ഥയാണ്. അതായത് ബ്രഹ്മദേവൻ, സനകാദികൾ, ശ്രീ ശുഗൻ തുടങ്ങിയ ബ്രഹ്മസ്വരൂപികളെ പോലെ ബ്രഹ്മഭാവം വിട്ട് അരനിമിഷം പോലും സ്ഥിതി ചെയ്യാത്ത നിലയാണ് സഹജാവസ്ഥ. നിമേഷാർദ്ധം നതിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയീം വിന യഥാ തിഷ്ഠന്തി ബ്രഹ്മാദ്യ സനകാദ്യ ശുഖാദയ. ഇതായിരുന്നു മഹർഷിയുടെ അനവധ്യ സുന്ദരമായ സ്വഭാവസ്ഥിതിയെന്ന് അദ്ദേഹവുമൊത്ത് ജീവിച്ച ഭാഗ്യവാന്മാരുടെ ഏകാഭിപ്രായം. ഈ ഉന്നത പദവി ആരിലും അത്ഭുതാദരങ്ങൾ ഉണർത്തുമെന്നത് നിസ്തർക്കമാണ്. എന്നാൽ കൗതുകമുണർത്തുന്ന സംഗതി മറ്റൊന്നാണ്, മഹർഷിയുടെ നർമ്മഭാവവും നർമ്മോക്തികളും. ബ്രഹ്മാദികൾ ഫലിതം പറഞ്ഞതായിട്ടറിവില്ല. ശ്രീരാമനെയും വസിഷ്ഠ വാത്മീകി വ്യാസ ശങ്കരാദി ലോകാചാര്യന്മാരെയും ഗൗരവക്കാരായി സങ്കല്പിക്കാനേ നമുക്കാവൂ. നേരെ മറിച്ച് ശ്രീകൃഷ്ണനെയും ശ്രീനാരദനെയും കളി ചിരി തമാശയില്ലാത്തവരായി സങ്കല്പിക്കാനാണ് വിഷമം. ഇക്കാലത്താവട്ടെ ശ്രീരാമകൃഷ്ണദേവൻ, ചട്ടമ്പി സ്വാമികൾ, നാരായണഗുരു, വിവേകാനന്ദ സ്വാമികൾ, ശ്രീ സത്യസായിബാബ എന്നിവരുടെ വാക്കും പ്രവൃത്തിയുമെല്ലാം നർമ്മരസത്തിൽ ചാലിച്ചെടുത്തവയാണ്. പക്ഷേ തപോവന സ്വാമികളും അരവിന്ദ ഘോഷും രാമദാസ സ്വാമികളും മറ്റും ഫലിതം പറഞ്ഞതായി പ്രസിദ്ധിയില്ല. ഈശ്വര തുല്യമായ ദിവ്യപ്രഭാവത്തോടൊപ്പം മനുഷ്യസഹജമായ നർമ്മഭാവവും ദുർലഭമായി എങ്കിലും ഫലിതം പറയുന്ന സ്വഭാവവും മഹർഷിയിൽ ഉണ്ടായിരുന്നതായി കാണാം. എന്നാൽ അവ ആപാദ മധുരത്തേക്കാൾ ആലോചനാമൃതമായിരുന്നു എന്നതാണ് അവയുടെ സവിശേഷത. ചില ഉദാഹരണങ്ങൾ ഇതാ. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ആശ്രമത്തിലെ അന്തേവാസികൾക്കെല്ലാം പിറ്റേ ദിവസത്തെ ഉത്സവത്തിന് വേണ്ട സാമഗ്രികൾ സംഭരിക്കാനായി പുറത്തേക്ക് പോകേണ്ടി വന്നു. രാത്രിയായിട്ടും ആർക്കും മടങ്ങിയെത്താനും ആയില്ല. ഇതറിഞ്ഞായിരിക്കാം ഈ തക്കം നോക്കി ചില കള്ളന്മാർ ആശ്രമത്തിൽ കയറി മോഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഇതെല്ലാം നോക്കിയിരിക്കുന്ന മഹർഷിയെ കള്ളന്മാർ കാണാനിടയായത്. മൗനിയെങ്കിലും ആപ്പൽക്കാരിയാകാമെന്ന് ഭയന്ന അവർ മഹർഷിയെ പ്രഹരിക്കുകയും കെട്ടിയിടുകയും ചെയ്ത ശേഷം മോഷ്ടിച്ച സാധനങ്ങളുമായി ആശ്രമം വിടുകയും ചെയ്തു. അധികം താമസിയാതെ മടങ്ങിയെത്തിയ അന്തേവാസികൾ ബന്ധന വിമുക്തനാക്കിയ മഹർഷിയോട് എന്തുണ്ടായി എന്ന് അന്വേഷിച്ചപ്പോൾ മഹർഷി അവരോട് സൗമ്യമായി മറുപടി പറയുകയാണ്. ഉങ്ങൾ സ്വാമിക്കും കിടച്ചാച്ചു പൂശൈ. പൂജ എന്ന പദം പൂജ എന്നും പ്രഹരം അഥവാ അടി എന്നും ദ്വയാർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. തുല്യ നിന്ദാസ്തുർത്തി മൗനി മാനാപമാന യോസ്തുല്യത തുടങ്ങിയ ഗീതാവാക്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ആചാര്യസ്വാമികൾ ചീത്ത പറഞ്ഞാലും ശരീരത്തിൽ മലിന വസ്തുക്കൾ ഇട്ടാലും ശാരീരികമായി പീഡിപ്പിച്ചാലും സമഭാവനയും തിതിക്ഷയും പരിശീലിക്കാൻ കഴിവുള്ള അവസ്ഥയെ ഗുണാതീതന്റെയും ഉത്തമ ഭക്തന്റെയും ജ്ഞാനിയുടെയും മറ്റും ലക്ഷണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മഹർഷി സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ചതും ഇത് തന്നെയാണ്. ഒരു സത്സംഗവേളയിൽ തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ജിജ്ഞാസുവിനോട് മഹർഷി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെയും ചോദ്യങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ് അല്ലേ? ആ പഴയ ശീലം കൊണ്ട് ഇവിടെ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ചോദ്യകർത്താവ് മഹർഷിയുടെ പഴയ കണക്ക് മാസ്റ്റർ ആയിരുന്നു. ലാഭവും നഷ്ടവും എന്ന ഭാഗത്തിൽ ഇടതടവില്ലാതെ ചോദ്യങ്ങൾ ചോദിച്ച് അന്ന് മഹർഷിയെ കണക്കെറ്റ് ബുദ്ധിമുട്ടിച്ചിരുന്ന ആ മാസ്റ്ററെ തിരിച്ചറിയാൻ മഹർഷിക്ക് ഒട്ടും വിഷമമില്ലായിരുന്നു. മഹർഷി കണക്കിൽ മോശമായിരുന്നു. എന്തുത്തരം കിട്ടിയാലും തൃപ്തിയില്ലാതെ വീണ്ടും ചോദിക്കുക മാസ്റ്ററുടെ ശീലവുമായിരുന്നു. ലാഭനഷ്ടങ്ങളോ ചോദ്യോത്തരങ്ങളോ തർക്കവിതർക്കങ്ങളോ ഇവിടെ ആധ്യാത്മിക രംഗത്തിൽ നിഷ്പ്രയോജനങ്ങളാണെന്ന് സൂചന. ന തർക്കേണ മതീരാപനീയ, വിചാര സാധന ചെയ്താലേ ഫലപ്രാപ്തിയുണ്ടാവൂ എന്ന് താൽപ്പര്യം. വേറൊരു സന്ദർഭത്തിൽ അടുക്കളയിൽ നിന്ന് വെപ്പുകാർ തമ്മിൽ ലഹള കൂട്ടുകയായിരുന്നു. ഒരുത്തൻ അട്ടഹസിക്കുന്നു, നാം യാർ തെരീമാ? മറ്റവനും വിട്ടുകൊടുത്തില്ല, നാം യാറെന്ന് ഉണക്ക് തെരീമാ? കോലാഹലം അല്പം ശമിച്ചപ്പോൾ അവരെ വിളിച്ചു വരുത്തി മഹർഷി അവരോട് ശാന്തമായി പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയേണ്ടത് ഞാൻ ആര് എന്നാണല്ലോ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ഞാൻ ആര് എന്നതു തന്നെയാണ്. അത് അറിയാനാണ് ഇവിടെ എല്ലാവരും വന്നു ചേരുന്നത്. എന്നാൽ അവനവന് മാത്രമേ ഞാൻ ആരെന്ന് അറിയാനാവൂ, മറ്റാർക്കുമാവില്ല. മാത്രമല്ല ഒച്ചയിട്ടാൽ അത് അറിയാനും ആവില്ല. നിശബ്ദമായി അവനവൻ്റെ ഉള്ളിലേക്കിറങ്ങി അന്വേഷിച്ചാലേ ഞാൻ ആരെന്ന് അറിയാനാവൂ. ഈ ഉപദേശം വെപ്പുകാർക്ക് പ്രയോജനപ്പെട്ടുവോ എന്നറിയില്ല. എന്നാൽ അത് കേട്ടിരുന്ന മിക്കവർക്കും മരിക്കുന്നതുവരെ മറക്കാനാവാത്ത ആ ഉപദേശത്തിൻ്റെ ലളിതവും ഗംഭീരവുമായ അർത്ഥം പ്രയോജനപ്പെട്ടുവെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹർഷിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ തിരക്കിട്ട ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കെ അതൊക്കെ എന്തിനാണെന്ന് ആരാഞ്ഞ അദ്ദേഹത്തോട് ഭക്തന്മാർ പറഞ്ഞു, ഭഗവാന്റെ പിറന്നാൾ നാളെ ആഘോഷിക്കുകയാണ്, അതിൻ്റെ തിരക്കാണ് ഇതെല്ലാം. മഹർഷി ചോദിച്ചു, ഭഗവാന് പിറന്നാളോ? അത് ആഘോഷിക്കേണ്ട കാര്യമാണോ? ആഘോഷിക്കേണ്ടത് മരണനാളാണ്. നാളെ അത് ആഘോഷിച്ചാൽ എന്താണ്? രണ്ടും ഒരുപോലെ തന്നെയല്ലേ? ജീവൻ മുക്തന് ജനന മരണങ്ങളില്ല. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഉദയാസ്തമനങ്ങൾ ഉണ്ടോ? ഏതിനെയാണ് ആഘോഷിക്കാനുള്ള ഉത്സവമായി സൂര്യൻ കണക്കാക്കുക എന്ന് മറ്റൊരവസരത്തിലും മഹർഷി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മഹാത്മജിയുടെ ദൂതനായി വന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് യുദ്ധക്കെടുതികളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാനുള്ള വഴി എന്തെന്ന് ഉപദേശിക്കാൻ മഹർഷിയോട് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞ് മൗനം പൂണ്ടു. ലോകമോ? അതെവിടെയാണ്? ആത്മാവല്ലാതെ ലോകമെന്നൊന്നുണ്ടോ? ഇല്ലാത്തതിനെ പറ്റിയല്ല, ഉള്ളതിനെ പറ്റിയാണ് വിചാരം ചെയ്യേണ്ടത്, വ്യാകുലപ്പെടേണ്ടതെന്ന് താൽപ്പര്യം. ഓം തത്സത് ശ്രീരമണാർപ്പണമസ്തു.
വിചാരമാർഗത്തിൽ ഞാൻ എന്ന് അഭിമാനിക്കുന്ന സ്ഥാനത്തെ അന്വേഷണം ചെയ്തറിഞ്ഞാൽ മിഥ്യയായ ഞാൻ അദൃശ്യമായി ഭവിക്കും. ഭഗവാൻ.